Are you happy this morning? സാധാരണ ജനറലായി ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടല്ല. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് കർത്താവ് സന്തോഷത്തിന് ഒരു കാരണം പെട്ടെന്ന് എനിക്ക് നീ ഓർമ്മിച്ചു തരണേയെന്ന് പെട്ടെന്ന് ചിന്ത വരും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദി ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷത്തിനപ്പുറമായ ഒരു സന്തോഷം ദൈവം നമുക്ക് തരുവാനില്ല. ഹല്ലേലൂയ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. യെസ്, ഗിവൺ അസ്. കർത്താവേ സ്തോത്രം. സന്തോഷത്തോടെ നിന്റെ സന്നിധിയിലായിരിക്കുവാൻ, ഉത്സാഹത്തോടെ ജയഘോഷങ്ങളോടെ നിന്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. സമരിറ്റൻ വുമന്റെ ആ സംഭവത്തിൽ നിന്നുള്ള ചില ചിന്തകൾ, ദൈവന്റെ ഹൃദയത്തിൽ നിന്ന് ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പലർക്കും പരിചിതമായൊരു ഭാഗമാണ്. ദൈവവചനത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്, വായിച്ചിട്ടുള്ളവരാണ്. എപ്പോഴും പരിചിതമായ ഒരു ദൈവവചന ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ ഹൃദയത്തിൽ പല ബ്ലോക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ദൈവകൃപയിൽ ആശ്രയിച്ച്, ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു, നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ വചനഭാഗത്തിലൂടെ കടന്നു പോവാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. യേശു യഹൂദയിൽ നിന്ന് ഗലീല ദേശത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ രണ്ടിലും ഇടയിലുള്ള സമരിയ എന്ന് പറഞ്ഞ ദേശത്തൂടെ കടന്നു പോകാനിടയായി. അവിടെ ഒരു സമരിയക്കാരിയ സ്ത്രീ വെള്ളം കോരുവാൻ ഉച്ചസമയത്ത് കടന്നു വരുന്നു. അതിന്റെ 6-ഉം 7-ഉം വചനം നമുക്ക് വായിക്കാം. John 4:6-7.
അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിന് അരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിനേരമായിരുന്നു. ഒരു ശമര്യാ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു.
നിങ്ങൾ ഈ പശ്ചാത്തലം വിഷ്വലൈസ് ദ സെറ്റിംഗ് ഇവിടെ ഈ പശ്ചാത്തലത്തെ നിങ്ങളൊന്ന് കാണുക. ഇവിടെ ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വരുന്നു. കർത്താവ് ഈ സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യമാണ് I need water. സ്ത്രീ വെള്ളത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അവിടെ വെള്ളം കോരുവാൻ വന്നത്. എന്നാൽ കർത്താവ് അവളെ അഭിമുഖീകരിച്ചിട്ട് അവളോട് ചോദിക്കുകയാണ്, നീ എനിക്ക് വെള്ളം തരണം. ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം കടന്നു വരുമ്പോ ദൈവത്തെ അറിഞ്ഞ ദൈവജനത്തോട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരണമെന്നുള്ള ആഗ്രഹമാണോ മുമ്പിലിരിക്കുന്നത്? അതോ ദൈവമേ നിന്റെ ആവശ്യങ്ങൾ എന്താണ്? വാട്ട് ഈസ് യുവർ ഡിസയർ? വാട്ട് ഈസ് യുവർ തേഴ്സ്റ്റ്? നിന്റെ ദാഹം എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന് മുമ്പിലാണോ നാം നിൽക്കുന്നത്? ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും ദൈവത്തോട് പറയണം, ദൈവം അത് നമുക്ക് നടത്തി തന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് വെള്ളം ആവശ്യമാണ്, ഗോഡ് സപ്ലൈ മീ, എനിക്ക് തരണം. എന്നാൽ തന്റെ കൃപയിൽ നിർത്തിയിരിക്കുന്ന നാം ഓരോരുത്തരോടും ദൈവം പറയുന്ന കാര്യമാണ് I need water first. എനിക്ക് ആദ്യമേ വെള്ളം ആവശ്യമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, First seek his kingdom and his righteousness and everything else will be added to you. ഒന്നാമതായി ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, Let your name be glorified. നിന്റെ പിതാവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. Let your kingdom come. Let your will be done on earth as it is in heaven. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു കാര്യം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ദൈവം എപ്പോഴും തന്റെ ആവശ്യങ്ങൾ തന്റെ ഭക്തരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമായിട്ടുള്ള ഒരു വ്യക്തിപരമായ എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. When we encounter Jesus personally, യേശുവിനെ വ്യക്തിപരമായി കാണുമ്പോൾ ദൈവം തന്റെ ആവശ്യങ്ങൾ നമ്മളോട് അറിയിക്കും. എനിക്ക് ദാഹിക്കുന്നു. യേശു ആ സെറ്റിംഗ്സ് നോക്കണം. അതിന്റെ അടുത്ത വചനം 8-ാം വചനം, അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ഈ സെറ്റിംഗ്സില് ശിഷ്യന്മാരെ എല്ലാം യേശു ആ സീനിൽ നിന്ന് അങ്ങ് മാറ്റിക്കളഞ്ഞു. യേശുവും സമരിയക്കാരി സ്ത്രീയും മാത്രമാണ്. ദൈവം നാം ഓരോരുത്തരെയും ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ കൊണ്ട് ആക്കിയിട്ടുണ്ട്. കാരണം മറ്റാർക്കും തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന് മാത്രം ആ അവസ്ഥയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ട് ആക്കാറുണ്ട്. നാം ആയിരിക്കുന്ന ജോലിസ്ഥലത്ത് കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം വേറെ ആരെയും കാണുന്നില്ല. അവിടെ ശിഷ്യന്മാരൊന്നുമില്ല. ശിഷ്യന്മാരെല്ലാം സീനിൽ നിന്ന് മാറിപ്പോയി. ഞാനും യേശുവും മാത്രം. അവിടെ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ വേറെ ആരെയും ദൈവം കാണുന്നില്ല. നാം ആയിരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ നമ്മെ മാത്രമാണ് കണ്ടിരിക്കുന്നത്. നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ കർത്താവിന്റെ ദാഹം തീർക്കുവാൻ കർത്താവ് വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. മറ്റ് റിസോഴ്സസ് എല്ലാം ദൈവം ആ സമയത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഈ അവസ്ഥ നിങ്ങളായിരിക്കുന്ന ഒരവസ്ഥയായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. യു ഷുഡ് വിഷ്വലൈസ് ഇറ്റ് ആസ് എ സിറ്റുവേഷൻ യു ആർ ഫേസിംഗ്. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഒരവസ്ഥയായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. ദൈവത്തിന്റെ ആവശ്യങ്ങൾ അവിടെ മീറ്റ് ചെയ്യുവാൻ നിറവേറ്റുവാൻ ദൈവം വേറെ ആരെയും കാണുന്നില്ല, ശിഷ്യന്മാരെ പോലും കാണുന്നില്ല. ആ സാഹചര്യത്തിൽ ആ സമരിയക്കാരി സ്ത്രീയെ കണ്ടതുപോലെ നാം ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം കാണുന്നത് നാം ഓരോരുത്തരെയുമാണ്. ഹല്ലേലൂയ. ദൈവം നാം ഓരോരുത്തരെയാണ് കാണുന്നത്. ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സെൻസിറ്റിവിറ്റി, അവന്റെ ദാഹം തീർക്കുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ ദൈവം നമ്മെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരും. എന്നാൽ ദൈവം തന്റെ ആവശ്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ദൈവം പറയുമ്പോൾ, സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു പ്രതികരണമാണ് അതിന്റെ അടുത്ത വചനത്തിൽ നാം കാണുന്നത്. അതിന്റെ 9-ാം വചനത്തില് ആ സമരിറ്റൻ വുമൺ യേശുവിനോട് പറയുന്ന റെസ്പോൺസ് ഒന്ന് ശ്രദ്ധിക്കുക.
ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല.
ദൈവം തന്റെ ആവശ്യം നമ്മോട് അറിയിക്കുമ്പോ നമ്മുടെ ഒരു സ്വാഭാവികമായ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത് ഒരു ചെറിയ റിസർവേഷൻ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വരികയാണ്. അതിന് ഞാനിപ്പം നീ യഹൂദനാണ്, ഞാൻ സമരിറ്റനാണ്, നമുക്ക് തമ്മിൽ സമ്പർക്കമില്ല, ഞാൻ എങ്ങനെയാണ് നിനക്ക് വെള്ളം തരുന്നത് എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ബാരിയർ, ഒരു തടവ് നമ്മൾ ദൈവവും നമ്മൾ തമ്മിൽ പെട്ടെന്ന് നാം ഉണ്ടാക്കി തീർക്കുകയാണ്. ഇത് നമ്മൾ പറയുന്ന കാര്യമാണ്, ദൈവമായിട്ട് ചെയ്യുന്നതല്ല. പെട്ടെന്ന് ദൈവം നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ പെട്ടെന്ന് ഒരു പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കാരണം യഹൂദന്മാരായ എത്രയോ പേരുണ്ട് ഈ ആവശ്യം നിറവേറ്റുവാൻ. ഒരു ശത്രുത്വത്തിലായിരിക്കുന്ന ഒരു സമരിയാക്കരായ എന്നോടാണോ ഇത് ചോദിക്കുന്നത്? അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മളെ കഴിഞ്ഞും എത്രയധികം വചനമരിച്ചാനവും പ്രസംഗശേഷിയും കഴിവുകളുമുള്ള എത്രയോ പേരുണ്ട്, കർത്താവെ അവരെ കൊണ്ടൊക്കെ അല്ലേ ഈ ആവശ്യം നിറവേറ്റേണ്ടത്, ഈ എന്നെ കൊണ്ടാണോ ഈ ആവശ്യം നിറവേറ്റേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ പ്രിയദൈവമക്കളെ, നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം വേറെ ആരെയും കാണുന്നില്ല. നമ്മളെ കൊണ്ടാണ് ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളായിട്ട് ഒരു ബ്ലോക്ക് അവിടെ വെക്കാതിരിക്കുക. ഈ ദൈവത്തിന്റെ ദാഹം എന്താണ്? ദൈവം എന്തിനു വേണ്ടിയാണ് ദാഹിക്കുന്നത്? വെള്ളം ചോദിക്കുമ്പോ എന്താണ്? ഇന്ന് ഞാൻ ഈ സൺഡേ സ്കൂളില് പിള്ളേരെ പഠിപ്പിച്ചപ്പോൾ ആ ഭാഗം ഇവിടെ വായിച്ചു, മത്തായിയുടെ സുവിശേഷം അതിന്റെ 25 അധ്യായത്തില് യേശു പറയുന്നുണ്ട്. അതിന്റെ 25 അധ്യായത്തിന്റെ 34 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം.
രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ടു ചേർത്തുകൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്ന് എന്ന് ഉത്തരം പറഞ്ഞു. പറയൂ, രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു.
സ്തോത്രം. എന്റെ ഈ ഏറ്റവും വലിയ സഹോദരന്മാരിൽ നിങ്ങൾ ചെയ്തിടത്തോളം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മൾ യേശുവിനെ ദാഹമുള്ളവനായിട്ട് കാണാൻ കഴിയുന്നത് നമ്മുടെ സാഹചര്യത്തിൽ ഈ അവസ്ഥയിലൊക്കെ ഉള്ളവരുള്ള അനേകരുടെ ഇടയ്ക്കാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അവരുടെ നീഡ്സിനെ ദൈവശക്തിയാൽ നാം മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കർത്താവിന്റെ ദാഹം തീർക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇവര് പറയുന്നത്, കർത്താവ് നിന്നെ ഒരിക്കലും ഞങ്ങൾ ദാഹമുള്ളവനായിട്ട് കണ്ടിട്ടില്ല. യേശു പറഞ്ഞു, ഈ ചെറിയ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ സാഹചര്യങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഈ നീഡ്സ് മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് പല പല എക്സ്ക്യൂസുകൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരും. ലൂക്കസിന്റെ സുവിശേഷം 14 അധ്യായത്തില് അത്താഴത്തിന് രാജാവ് വിളിക്കുമ്പോ പറയുന്ന ചില എക്സ്ക്യൂസസ് നമുക്ക് വായിക്കാം. ലൂക്ക് 14:18-20. ലൂക്കസിന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 18 മുതൽ 20 വചനങ്ങൾ.
എല്ലാവരും ഒരുപോലെ ഒഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുതൻ, ഞാൻ 5 ഏക്കറുകളെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു.
മതി, ദൈവത്തിന്റെ ഒരു ആവശ്യത്തിന് മുമ്പിൽ ദൈവം നമ്മളെ വിളിക്കുമ്പോ പല പല എക്സ്ക്യൂസസ് നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ കഴിയും. ഇവിടെയും കാണുന്ന അതാണ്. എന്നാൽ ഈ റെസിസ്റ്റൻസ് നാം പറയുമ്പോ ഈ സാഹചര്യങ്ങൾ കൊണ്ട് നാം ആ ദൈവത്തിന്റെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ ഒരു തടയിടുമ്പോ ദൈവം അതുകൊണ്ട് നമ്മളെ കൈവിടുന്നില്ല, ദൈവം അവിടെ പിന്മാറി പോകുന്നില്ല എന്നുള്ളതാണ് ദൈവകൃപയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ദൈവം നമ്മളെ കൈവിടുന്നില്ല. നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞാലും ദൈവം നമ്മെ പിന്നെയും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം അവന് നമ്മെക്കുറിച്ച് വലിയ ഒരു പദ്ധതി അവന്റെ മനസ്സിൽ ഉണ്ട്. അത് നിവൃത്തിയാകുവോളം അവൻ നമ്മെ പിന്തുടരുന്ന ഒരു ദൈവമാണ് എന്നുള്ള സത്യം നാം ദൈവവചനത്തിലൂടെ തിരിച്ചറിയണം. നമ്മൾ ചില എക്സ്ക്യൂസസ് പറഞ്ഞാലും ദൈവം പിന്നെയും നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവം എങ്ങനെയാണ് നമ്മളോട് ഇടപെട്ട്? ദൈവം അടുത്ത വചനം നമുക്ക് വായിക്കാം. ആ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങി വരാം.
അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, പല ബ്ലോക്കുകൾ നിനക്കുണ്ടെങ്കിലും നീ രണ്ട് കാര്യം അറിഞ്ഞിരിക്കണം. ഒന്ന്, ദൈവത്തിന്റെ ദാനം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിന്നോട് ഈ കുടിക്കുവാൻ ചോദിക്കുന്ന ആ വ്യക്തി ആരെന്ന് നീ അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യും. എന്തുകൊണ്ടാണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. ദൈവത്തിന്റെ ദാനം എന്താണെന്ന് നാം വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. നമ്മുടെ പരിമിതികളിലേക്ക് നോക്കി, നമ്മുടെ അവസ്ഥകളിലേക്ക് നോക്കി നാം ഒരിക്കലും തളർന്നിരിക്കരുത്. ദൈവത്തിന്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുവാൻ ദൈവം വിളിക്കുമ്പോ ദൈവം തന്റെ ഗിഫ്റ്റിനെ നമുക്ക് തന്നിരിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ ഗിഫ്റ്റ്? ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ദാനം ആയ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവശക്തിയായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യേശു പറഞ്ഞു ലൂക്കോസിന്റെ 11-ൽ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ അവൻ തരും. നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ഗിഫ്റ്റുകൾ കൊടുക്കുവാൻ, നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുക. അപ്പൊ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ദൈവത്തിന്റെ നീഡ് മീറ്റ് ചെയ്യുവാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ ഓവർകം ചെയ്യുവാനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനം ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ് ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ്, ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. അപ്പൊ ദൈവത്തിന്റെ ദാനം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. 2, ഈ വെള്ളം ചോദിക്കുന്നവൻ ആരാണ്? ആരാണ് എന്നോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്? എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നവൻ ആരാണ്? അവനാണ് സകലതയും സൃഷ്ടിച്ചവൻ. എനിക്ക് ജീവൻ തന്ന്, എന്റെ മൂക്കിൽ ശ്വാസം തന്ന്, എന്നെ അനുദിനം നടത്തുന്നവൻ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവൻ, എന്റെ രക്ഷയുടെ നായകൻ, അവനാണ് എന്നോട് ഈ ചോദിക്കുന്നത്. അവനാണ് വീണ്ടും എന്നെ ചേർക്കുവാൻ വാനമേഘങ്ങളിൽ വരുന്നവൻ. അവനാണ് എന്നെ ന്യായം വിധിക്കുന്നത്. അവനുമായിട്ടാണ് നാം കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടത്. സകലവും അവനിൽ നിന്നും അവനിലൂടെയും അവങ്കിലേക്കുമാകുന്നു. ആരാണ് ഇത് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് ഉള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രിയദൈവമേ, ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്തേലും എക്സ്ക്യൂസസ് പറയുവോ? ഇന്ത്യൻ പ്രധാനമന്ത്രി, ഓക്കെ, ഹയസ്റ്റ് അതോറിറ്റി ഇൻ ഇന്ത്യ, എനി എക്സ്ക്യൂസസ് വിൽ ഗീവ്? ഒരു നമ്മളെല്ലാം മാറ്റിവെച്ചിട്ട് ആ കാര്യം ചെയ്യും. എന്നാൽ ആരാണ് നമ്മോട് ചോദിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് അവന്റെ ആജ്ഞകളെ അനുസരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകുന്നത്. ഹാലലൂയ! കർത്താവിനെ നാം അങ്ങനെ അറിയണം. ദൈവത്തിന്റെ നീഡ്സ് നാം അങ്ങനെ അറിയണം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുക മാത്രമല്ല, അവന്റെ ശക്തിയും അവൻ നമുക്ക് പകരും. അവന്റെ ഗിഫ്റ്റ്, ദൈവത്തിന്റെ ദാനവും. എന്നോട് ചോദിക്കുന്ന ആരെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ചോദിക്കുമായിരുന്നു. ചോദിച്ചാൽ ധാരാളമായി തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ദൈവം പരിശുദ്ധാത്മാവിനെ. ഇന്നാളുകളിൽ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക. പരിശുദ്ധാത്മാവിലല്ലാതെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയും നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ചുറ്റും ആയിരിക്കുന്ന ആൾക്കാരുടെ നീഡ്സിലേക്ക് മിനിസ്റ്റർ ചെയ്യുവാൻ, കടന്നു ചെന്ന് അവിടെ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ, അവരുടെ ദാഹം തീർക്കുവാൻ, അവരെ ഉടുപ്പിക്കുവാൻ, അവർക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഓർക്കണേ, ദൈവം നമ്മളെ കൈവിടുന്നില്ല. നമ്മൾ എന്ത് എക്സ്ക്യൂസസ് പറഞ്ഞാലും ദൈവം തന്റെ മഹത്വത്തെ നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളോട് പറയുന്നു. ദൈവ കർത്താവിനെ കുറിച്ചുള്ള വെളിപാടുകളാൽ അവൻ നമ്മെ നിറയ്ക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. ഇത് പറയുമ്പോൾ ആ സമരിട്ട മുകളിൽ ചെറിയ മാറ്റമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിലൊക്കെ മാറ്റം വരുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൊക്കെ നാം വളർന്നു കഴിയുമ്പോൾ, ഇത് കർത്താവ് ആരാണെന്നൊക്കെ അറിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണെന്ന് നാം അറിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും സ്ലോലി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അവൾ പറയുന്ന കാര്യം 11-ാം വചനത്തില് ശ്രദ്ധിക്ക.
സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു.
യേശു ഇവിടെ ഇപ്പോൾ സ്ത്രീ പറയുകയാണ്, ചെറിയൊരു ആഗ്രഹം ഹൃദയത്തിൽ വന്നു, യേശു ഓഫർ ചെയ്യുന്നു, പക്ഷേ പറയുന്നു നിനക്ക് കോരാൻ പാത്രമൊന്നുമില്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ അവിശ്വാസം കടന്നു വരുന്നത്. എന്താണ് നമ്മുടെ അവിശ്വാസം കടന്നു വരികയാണ്? ദൈവത്തിന്റെ ദാനം എന്താണെന്ന് നാം അറിഞ്ഞു, യേശു ആരാണെന്ന് നാം അറിഞ്ഞു, എന്നാൽ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. നിന്റെ കയ്യിൽ പാത്രമില്ലല്ലോ, ആരോടാ ഇത് പറയുന്നത്? സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ തന്റെ കൈകളിൽ എടുക്കുന്നവനോട് പറയുകയാണ്, നിന്റെ കയ്യിൽ പാത്രമില്ല, നിനക്ക് കഴിയുമോ? നിനക്ക് എനിക്ക് വെള്ളം തരാൻ കഴിയുമോ? ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, അവിടെ ഒന്നിനും കുറവില്ല. അവന്റെ അടുക്കിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവൻ സമൃദ്ധിയായിട്ട് തരും. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലുള്ള അവിശ്വാസം നമ്മളവിടെ തടസ്സമായി നിൽക്കുകയാണ്. നാം മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും അറിയേണ്ടതല്ലയോ? വിശ്വസിക്കേണ്ടതല്ലയോ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താലാണ് നാം പ്രാപിക്കുന്നത്. എഫേസ്യരിലെ സഭയിലേക്ക് പൗലോസ് ആദ്യമേ കടന്നു ചെന്നപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? വിശ്വാസത്താലാണ് നാം മുന്നോട്ട് പോകുന്നത്. അവിടെ ആ സമരിറ്റൻ മുമ്പ് കണ്ടതുപോലെയുള്ള കുറവുകൾ കാഴ്ചയിൽ നോക്കിക്കഴിയുമ്പോൾ യേശുവിന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു പാത്രം പോലും ഇല്ല. കിണർ ഭയങ്കര ആഴമുള്ളതാണ്. ഈ അവസ്ഥയിൽ ഇവൻ എങ്ങനെ എനിക്ക് തരുവാൻ കഴിയും? അവിശ്വാസം ഒത്തിരി കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് തടസ്സമിട്ടിരിക്കുകയാണ്. യേശു ശാസിച്ച രണ്ട് കാര്യങ്ങളാണ് അവിശ്വാസവും കഠിനഹൃദയവും. നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകാതിരിക്കുവാൻ ഇന്നെന്ന് പറയുന്നതോറും നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കുക. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. ഫെയ്ത്ത് ദൈവത്തിന്റെ വചനമാണ് നമ്മളിൽ വിശ്വാസം ഉളവാക്കുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവവചനത്തിലൂടെ നമ്മൾ അവൻ ആരാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവകൽപ്പനയുടെ അനുസരണത്തിലേക്ക് ദൈവത്തിന്റെ ആവശ്യങ്ങളിലെ മീറ്റ് ചെയ്യുവാൻ നമുക്ക് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം അവിശ്വാസത്തിന്റെ സമൃദ്ധിയായ ഒരു അളവ് നമുക്ക് തരട്ടെ. നാം സംശയിക്കാതെ ചോദിക്കണം. യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ ഒന്നാം അധ്യായം 5, 6, 7 വചനങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം?
നിങ്ങളിൽ ഒരുത്തരെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവൻ ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു.
ആ ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ, ദൈവത്തിന്റെ അടുക്കൽ നാം ചെല്ലുമ്പോൾ വിശ്വാസത്തോടുകൂടെ മാത്രമാണ് ആയിരിക്കണം. സംശയിക്കുന്നവന് ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് ഈ വായിച്ച ദൈവവചന ഭാഗത്തിൽ നാം കാണുന്നത്. ദൈവത്തിന്റെ ആവശ്യങ്ങളിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, അവന്റെ നീഡ്സ് മീറ്റ് ചെയ്യുമ്പോൾ, അവൻ അത് മീറ്റ് ചെയ്യാൻ അവന് ശക്തിയുണ്ട്, അവന് മനസ്സുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ വേണം നാം ഇറങ്ങിത്തിരിക്കുവാൻ. സംശയത്തോടെ ചോദിക്കുന്ന ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നീതിമാന്റെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വിശ്വാസത്തോടെ നാം മുന്നോട്ട് പോകുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവിധ അവിശ്വാസങ്ങളും പ്രിയ ദൈവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇന്നാളുകളിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ കർത്താവ് എങ്ങനെയാണ് ഈ സമരിറ്റ വിമണിനെ പിന്തുടരുന്ന അറിയാവോ? അതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും, നാം അവിശ്വാസത്തിൽ തുടരുകയാണെങ്കിലും ദൈവകൃപയിൽ ദൈവം നമ്മെ കൈവിടുന്നില്ല. ദൈവം പിന്നെയും നമ്മെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ദൈവവചനങ്ങൾ, വിശ്വാസത്തിന്റെ ദൈവവചനങ്ങൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ കൈവിടുന്നില്ല. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച്, ചിലരെ കുറിച്ച് മാത്രമല്ല, നമ്മൾ എല്ലാവരെ കുറിച്ചും ദൈവത്തിന്റെ ഹൃദയത്തിൽ വലിയ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ദൈവം വിശ്വാസത്തിന്റെ വചനങ്ങൾ നമുക്ക് ധാരാളമായി നൽകി നമ്മെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവന്റെ പ്രവൃത്തിയിലേക്ക് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ശക്തി തന്ന്, വിശ്വാസം തന്ന് നമ്മെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു പ്രോമിസ് അവക്ക് കൊടുക്കുകയാണ്. അതിന്റെ 14 വചനം,
ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നുത്തരം പറഞ്ഞു.
ഹല്ലേലൂയ. ദൈവത്തിന്റെ, ദൈവം തരുന്നതൊക്കെ ശാശ്വതമാണ്. വളരെ ശ്രദ്ധ കേൾക്കുക. വാട്ട് എവർ ഗോഡ് ഗിവ്സ് ടു അസ് ലാസ്റ്റ് ഫോർ എവർ. ദൈവം നിത്യതയിലേക്ക്, കാരണം ഈ നിത്യതയിലാണ് ദൈവം നമുക്ക് ഈ പ്രതിഫലം തരാൻ പോകുന്നത്, അല്ലെ? ആ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല, നിത്യതയിൽ അവൻ നമുക്ക് പ്രതിഫലം തരുവാൻ ആഗ്രഹിക്കുന്നു. നിത്യജീവനെങ്കിലേക്കായിട്ട് വിളവ് കൂട്ടി വെക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ബിൽഡ് ടു ലാസ്റ്റ്, നിലനിൽക്കുന്ന കാര്യങ്ങൾ, നിലനിൽക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ താൽക്കാലികമായ കാര്യങ്ങളിൽ നാം കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ ആവശ്യങ്ങളിലേക്ക് ഒരു ചുവടുകൾ വെക്കുവാൻ നമുക്ക് വളരെ വളരെ പ്രയാസമായിരിക്കും. നമ്മുടെ അക്കൗണ്ടിലേക്ക് ധാരാളമായി പ്രതിഫലം സമ്പാദിക്കുന്നവർ ആയി എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ നിക്ഷേപം, ധാരാളം നിക്ഷേപമുള്ളവരായിട്ട് കാണുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. God wants us to see very rich towards him. ദൈവ വിഷയമായി സമ്പന്നതയുള്ളവരായി കാണുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിത്യതയ്ക്കായി ധാരാളം പ്രതിഫലം ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോഴാണ് അതിനുള്ള സമയം. സ്വർഗത്തിൽ ചെന്ന് പ്രതിഫലം ഒന്ന് കൂട്ടണം, മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കാണുമ്പോൾ എനിക്കും കൂടെ കുറച്ച് കിട്ടാമെന്നുള്ള ആഗ്രഹം ഉണ്ടായാലും അവിടെ കൂട്ടാനുള്ള വഴികൾ ഇല്ല. അതുകൊണ്ടാണ് ദൈവം തുടർമാനമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഫലം നിത്യതയിലേക്ക് കൂട്ടിവെക്കുവാൻ ഇപ്പോൾ പ്രവർത്തിക്കുക. നിത്യജീവനിലേക്കുള്ള കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോ ഈ സ്ത്രീക്ക് ആഗ്രഹം വന്നു. അതിന്റെ 15-ാം വചനം, സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം. ഹല്ലേലൂയ. ഇവിടെ വെള്ളം കോരാൻ വന്ന സമരിറ്റൻ വുമൺ യേശു വെള്ളം ചോദിക്കുന്നു, പല തടസ്സങ്ങൾ പറയുന്നു, ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു, അവളുടെ അവിശ്വാസം മാറ്റുന്നു. അവൾക്ക് ഇപ്പോൾ ഈ ആഗ്രഹം വന്നു, യേശു തരുന്ന വെള്ളം എനിക്ക് വേണം, എനിക്ക് വേണം. എന്തൊരു ട്രാൻസ്ഫോർമേഷനാണ് ഈ സമരിറ്റൻ വുമന്റെ ജീവിതത്തിൽ നടക്കുന്നത്. നാം ഓരോരുത്തരും കാണണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആവശ്യങ്ങളിലേക്ക് നാം കണ്ടെങ്കിൽ പല അവസ്ഥകളിൽ ഓരോ ദൈവമക്കളും ചെന്ന് നിൽക്കുകയാണ്. ചിലർ മാറ്റിവെച്ചിരിക്കുകയാണ്, എക്സ്ക്യൂസസ് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ്. ചിലർ ആ സ്റ്റെപ്പ് കടന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി. പക്ഷേ പരിശുദ്ധാത്മാവും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെയും കുറവ് നിമിത്തം അവിടെ നിൽക്കുകയാണ്. ചിലർ അതും കഴിഞ്ഞ് അടുത്ത ലെവലിൽ, അവിശ്വാസത്തിന്റെ ലെവലിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇതും കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്, ആ വെള്ളം എനിക്ക് വേണം. എന്നാൽ അവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നീ നിന്റെ ഭർത്താവിനെ പോയി വിളിച്ചുകൊണ്ടുവരണം. ദൈവത്തിന്റെ ദാനം എല്ലാം ദൈവം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല തരുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ദൈവം പരിശുദ്ധാത്മാവിന് തരുന്നത്? നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അവൻ നമുക്ക് തരുന്നത് നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ല. ദൈവം സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുവാനാണ് വരങ്ങളെ കൊടുക്കുന്നത്. കോൾ, ഗെറ്റ് യുവർ ഹസ്ബൻഡ്, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. ഗോഡ് വാണ്ട് അസ് ടു ബ്ലസ് ടുഗദർ. ദൈവം നമ്മെ കുടുംബമായി, സഭയായി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദാനങ്ങളെല്ലാം നമ്മുടെ സ്വാർത്ഥത മാറ്റിക്കളയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാം ചോദിച്ചാൽ ലഭിക്കത്തില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു. രണ്ട് മനസ്സ്, ദൈവരാജ്യത്തിനും വേണം, എന്റെ ലക്ഷ്യങ്ങൾക്കും വേണം. ഇത് രണ്ടും 50-50. നീ എനിക്ക് തന്നാൽ 50% എന്റെ ദൈവരാജ്യത്തിനും 50 എന്റെ ആവശ്യങ്ങൾക്കും. ഈ ഇരുമനസ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാണെങ്കിൽ ദൈവത്തിന്റെ ദാനങ്ങൾ ലഭിക്കത്തില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടത് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലുള്ള സ്വാർത്ഥതകളെ എടുത്തു കളയട്ടെ. കർത്താവിന്റെ ആവശ്യങ്ങളിലേക്ക് നാം മീറ്റ് ചെയ്യാൻ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എത്രയോ എത്രയോ വലുത് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഞാൻ എന്റെ ജീവിതത്തും ചോദന ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ അനേക വർഷങ്ങളായിട്ട് നീ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. നാം ഓരോരുത്തരെയും ദൈവം പിന്തുടരുന്നു അവനായി ഫലം കായ്ക്കുവാൻ, അവന്റെ ദാഹം തീർക്കുവാൻ. ക്രൂശിൽ കിടന്ന് അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ഐ എം തേഴ്സ്റ്റി. കർത്താവിന്റെ ദാഹം തീർക്കുവാനുള്ള കർത്താവ് ആരെയാണ് കണ്ടിരിക്കുന്നത്? നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സഭയിലെ എൽഡർ അല്ല, വേറൊരു വ്യക്തിയല്ല വന്ന് ആ ദാഹം തീർക്കേണ്ടത്. ആരാണ്? നാം ഓരോരുത്തരുമാണ് കർത്താവിന്റെ ദാഹം അവിടെ തീർക്കേണ്ടത്. എന്നാൽ എക്സ്ക്യൂസസ് പറഞ്ഞാൽ നിൽക്കരുത് പ്രിയരെ, മുന്നോട്ട് പോയി ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരുക. അവിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വസ്ഥത പോകരുത്, മുന്നോട്ട് പോകുക. ദൈവത്തിന്റെ നിത്യജീവനിലേക്ക് നാം ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക. സ്വാർത്ഥതയിൽ നിന്ന് നാം വിടുവിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ചെയ്യുമ്പോൾ കർത്താവിനായി ധാരാളം ഫലം കായ്ക്കാം. ഇവിടെ വെള്ളം കോരാൻ വന്ന ഈ സമരിറ്റൻ വുമൺ ചെന്ന് എത്തിപ്പെടുന്ന അവസ്ഥ എന്താണ്? കുടം അവിടെ വെച്ചിട്ട് തിരിച്ച് ചെന്ന് സമരിയക്കാരോടെല്ലാം കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരാളാക്കി ദൈവം തീർത്തു. ഹല്ലേലൂയ. പത്രോസിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും, ഐ വിൽ മേക്ക് യു. നീ മനുഷ്യരെ പിടിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ദൈവം നമ്മളെ എല്ലാം പണിതുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സിലൂടെ ഒക്കെ നാം കടന്നു പോകും. എന്നാൽ നാം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഒരുമിച്ച് അധ്വാനിക്കുന്നവരായിരിക്കണം. ഒരു വാക്തത്വം കൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിന്റെ 1:4.
സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെത്തേക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുപിരിക്കുന്നു.
ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരിലും നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, He is the beginner, He is the initiator of every good thing in our life. നമ്മുടെ ജീവിതത്തിലുള്ള നന്മയായിട്ടുള്ള എല്ലാത്തിന്റെയും തുടക്കം അവനിൽ നിന്നാണ്. അവനത് നിവർത്തിക്കുമെന്ന്, യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള എരിവ് എത്രയോ വലുതെന്ന് നാം തിരിച്ചറിയുക. നാം എത്രമാത്രം അവനായി ഫലം കായ്ക്കണമെന്ന്, അവന്റെ ദാഹത്തെ തീർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ഏതവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മെ കൈവിടുന്നില്ല. കാരണം ദൈവത്തിന്റെ ദാഹം തീർക്കുവാൻ വേറെ ഒരാളെയും അവൻ അവിടെ കണ്ടിട്ടില്ല. ആ സമരിയക്കാരി സ്ത്രീയെ മാത്രമാണ് യേശു അവിടെ കണ്ടത്. ആ സമരിറ്റൻ സമരിയ ദേശത്തേക്ക് സുവിശേഷം അറിയിക്കുവാൻ അപ്പോസ്തല പ്രവൃത്തികളെ ഫിലിപ്പോസിനെ പിന്നെ അയക്കുന്നുണ്ട്, ശിഷ്യനെ പിന്നെ. അപ്പോഴേ അപ്പോൾ ആ ടൈമിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് വേറെ ആരെങ്കിലും ആയിരിക്കും ദൈവം കാണുന്നത്. പക്ഷെ ഇപ്പോൾ ദൈവം കാണുന്നത് നാം ഓരോരുത്തരെയാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ദാഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിനക്ക് വെള്ളം കുടിക്കുവാൻ തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ അന്വേഷിച്ച് എലിയാസറിനെ അയക്കുമ്പോ എലിയാസർ വെള്ളം ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ വെള്ളം കൊടുക്കുകയും ഒട്ടകങ്ങൾക്ക് പോലും കൊടുത്തുവല്ലോ കർത്താവെ, സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളോട് ചോദിക്കുമ്പോൾ, വെള്ളം ചോദിക്കുമ്പോൾ, അതുപോലെ ക്രിസ്തുവിന്റെ മണവാട്ടിയായ നമ്മൾ വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കുവാൻ മടികൂടാതെ, ചോദിക്കുന്നതിലും അധികമായി കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിച്ച മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.